ശത്രു അധോലോകത്തിലോ ശനിയാഴ്ച വൈകിട്ടത്തെ പാർട്ടിയിലോ ഒന്നുമല്ല പ്രവർത്തിക്കുന്നത്. അവരെല്ലാം അവന്റെ പക്ഷത്താണല്ലോ. പിന്നെ മെനക്കെടേണ്ടതുണ്ടോ? എവിടെ ആത്മീക പോരാട്ടമുണ്ടോ അവിടെയാണ് അവൻ സകല സന്നാഹങ്ങളുമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ദൈവവചനം അത് എന്തിനേക്കാളും വിലയേറിയതാണ്. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ് ഈ വചനം. ദിനംതോറും അതിരാവിലെ തന്നെ രുചിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ലഭിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്, എത്ര ആശ്വാസകരമാണ്. ഇന്നും ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെടുന്നു? വിജയിക്കണമെന്ന് തന്നെയാകുന്നു എന്റെ ആഗ്രഹം. ഓരോ ദിവസവും അതിനായി കണക്കുകൂട്ടി എഴുന്നേൽക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്നാലാവോളം എല്ലാം ചെയ്യുന്നുമുണ്ട്, പക്ഷെ പരാജയം മാത്രം ഫലം. മൂന്നുപടി താഴേക്കിറങ്ങുവാൻ മാത്രമാണ് രണ്ടുപടി മുകളിലോട്ട് ഞാൻ കയറാറുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ദൈനംദിനമുള്ള പരാതി ഇതാണോ? അതിന്റെ കാരണമാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എഫ് എസ് ലേഖനം 6 അധ്യായത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഒരു പോർക്കളത്തിലാകുന്നു എന്നത്രേ. നമുക്ക് പോരാട്ടമുള്ളത് ഒരു സാധാരണക്കാരനോടല്ല, ഭയാനകമായ ശത്രു. അത് ആത്മീയമാണ്. ഒരു മനുഷ്യനെയും നമുക്ക് ശത്രുവായി കാണുവാൻ സാധ്യമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് നാം കണ്ടു. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ നമ്മുടെ പോരാട്ടം എന്ന് നാം കാണുകയുണ്ടായി. ഇനിയും പടയാളിയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. 13 വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളു. നാം ശത്രുവിനെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇനിയും പൌലോസ് പ്രതിരോധത്തിനായി നമുക്ക് ലഭ്യമായുള്ള യുദ്ധോപകരണശാല പരിചയപ്പെടുത്തുവാൻ പോകുകയാണ്. ആക്രമിച്ചു മുന്നേറുവാൻ വിശ്വാസിയോടെ എങ്ങും ഉദ്ബോധിപ്പിച്ചിട്ടില്ല. ഈ ഭാഗത്തിന്റെ പ്രധാന ചിന്ത നിൽക്കുക എന്നതത്രേ. തിരുവചനത്തിൽ വിശ്വാസിയെ ഒരു തീർത്ഥാടകൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തീർത്ഥാടകരായി നാം ഈ ലോകത്തിലൂടെ നടക്കേണ്ടതുണ്ട്. തിരുവചനം നമ്മെ സാക്ഷികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ടതുണ്ട്. ഓട്ടക്കാരെന്ന നിലയിൽ നാം ഓടേണ്ടതുണ്ട്. നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിന്മേൽ വെച്ചുകൊണ്ട് നാം ഓടേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടതുണ്ട്. എബ്രായലേഖനം 12 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ തിരുവചനം നമ്മെ പടയാളികളായി വിശേഷിപ്പിക്കുമ്പോൾ അത് പറയുന്നത് നാം നിൽക്കണം എന്നത്രേ. വാസ്തവത്തിൽ ഞാൻ പോരാടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിൽക്കുവാനാണ്. എന്നാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് ഓർക്കണം. എവിടെല്ലാം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുവോ, എവിടെല്ലാം സുവിശേഷം അറിയിക്കുന്നുവോ, അവിടെല്ലാം ഈ പോരാട്ടം നടക്കുകയാണ്. ദൈവവചനം സത്യമായി പ്രസംഗിക്കപ്പെടുന്ന സ്റ്റേജുകളിൽ വാസ്തവത്തിൽ ഒരു യുദ്ധക്കളമാകുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ മല്യുദ്ധം നടക്കുകയാണ്. അതത്ര ഇന്നത്തെ യുദ്ധനിര. ശരിക്കും തയ്യാറാകാതെ അവിടെ കയറി ചെല്ലുന്നവർ വെട്ടേറ്റ് നിലം പൊതിച്ച് കിടക്കുന്ന കാഴ്ച ഇന്ന് വളരെയാണ്. അവിടെയാണ് ശത്രു പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശത്രു അധോലോകത്തിലോ ശനിയാഴ്ച വൈകിട്ടത്തെ പാർട്ടിയിലോ ഒന്നുമല്ല പ്രവർത്തിക്കുന്നത്. അവരെല്ലാം അവന്റെ പക്ഷത്താണല്ലോ. പിന്നെ മെനക്കെടേണ്ടതുണ്ടോ? എവിടെ ആത്മീക പോരാട്ടമുണ്ടോ അവിടെയാണ് അവൻ സകല സന്നാഹങ്ങളുമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ പോരാട്ടത്തിൽ സ്വയം മുന്നേറണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആക്രമണം ആരംഭിക്കണമെന്നെനിക്ക് തോന്നിയിട്ടില്ല. കൽപ്പന നിൽക്കുക എന്നതത്രേ. പിശാചാണ് ആക്രമണം ചെയ്യുന്നത്, നമ്മോട് ആജ്ഞാപിക്കുന്നത് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക എന്നത്രേ. ആത്മീയ പോരാട്ടത്തിൽ തോറ്റു തൊപ്പിയിട്ട ആളുകൾ ഒരു കൊയറിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ സൈന്യമേ വാ, പോരിൽ നിരയായി മുൻപേ പോയ യേശു തന്നെ നോക്കിടുവിൻ, മുന്നോട്ടോടി എത്തിയിൻ ക്രിസ്തീയ സൈന്യമേ എന്ന് പാടുന്നത് കേൾക്കുമ്പോൾ എനിക്കൊട്ടും പ്രോത്സാഹനം തോന്നാറില്ല. വിശ്വാസികൾ നിന്നീടീൻ യേശുവിനായി ക്രിസ്തീയ സേനകളെ എന്നുള്ള പാട്ട് പാടുന്നതായിരിക്കും കുറെ കൂടി വചനാനുസരണം. ഒരു ദുർദിവസത്തിൽ നിൽക്കുവാൻ പ്രാപ്തരാകുന്നത് തന്നെ ഒരു വിശ്വാസിക്ക് വിജയമാണ്. ഒരു വലിയ പങ്ക് സഭകളെയും കാണുമ്പോൾ ഇന്ന് എന്റെ ഹൃദയം ദുഃഖിക്കുകയാണ്. സഭകളെയും ശുശ്രൂഷകരെയും ഞാൻ സ്നേഹിക്കുന്നു. ഒരു വലിയ പങ്ക് ശുശ്രൂഷകന്മാർ യുദ്ധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. അവരാണ് യുദ്ധമുന്നണിയിൽ ഇന്ന് നിൽക്കുന്നത്. അവരെ സഹായിക്കുവാൻ എനിക്കേതെങ്കിലും വിധത്തിൽ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് സഭാ ശുശ്രൂഷകന്മാർക്ക് വചനത്തിലുള്ള അറിവ് വളരെ വളരെ അത്യാവശ്യമാണ്. വളരെയേറെ ശോഭിച്ച് നിന്നിരുന്ന പല സഭകളും ഇന്ന് ഒരു താൽപര്യവും ഇല്ലാത്തവരായി തണുത്തുറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു യുദ്ധം, ഒരു ആത്മീയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. 14 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നു, 14-15, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും നിൽപ്പീൻ. നിൽപ്പീൻ എന്നിവിടെ പറയുമ്പോൾ വിശ്വാസിക്ക് ഈ പ്രബോധനം 4-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. ഒരു ആജ്ഞാരൂപത്തിൽ ഇവിടെ മാത്രമാണ് പൗലോസ് നൽകുന്നത്. മറ്റെല്ലായിടത്തും ഒരു യാചന പോലെയായിരുന്നു. എന്നാൽ ഇവിടെ നിൽപ്പാൻ അവൻ കൽപ്പന നൽകുന്നു. നാം നിൽക്കണമെന്ന് മാത്രമല്ല, നമ്മെ സംരക്ഷിക്കുന്നതിനായി ഏതാനും ആത്മീക ആയുധങ്ങൾ കൂടി നാം കരുതേണ്ടതുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരായിരിക്കരുത്. അവന്റെ ആക്രമണം ഏതവസരത്തിലും ഉണ്ടാകും എന്നതിൽ നാം തയ്യാറായിട്ടിരിക്കേണ്ടതാണ്. അവൻ ഏത് വഴിയായി ഏതടവും കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല. നാം സജ്ജരായിരിക്കണം എന്ന് മാത്രം. ഇവിടെ പറയുന്നത് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ആ കാലങ്ങളിൽ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് ഒരു പടയാളിയുടെ വസ്ത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിച്ചിരുന്നതാണ്. ഒന്നും അതിന്റെ സ്ഥാനത്തുനിന്നും മാറാതെ സൂക്ഷിച്ചത് ഈ ബെൽറ്റിന്റെ സ്ഥാനം കൊണ്ടായിരുന്നു. ഇത് അത്യാവശ്യവുമായിരുന്നു. വാസ്തവത്തിൽ അരക്കെട്ട് അയഞ്ഞുപോയാൽ, നഷ്ടപ്പെട്ടാൽ താങ്കൾക്കെല്ലാം നഷ്ടപ്പെടും. വസ്ത്രം തുറന്നുപോകുകയും കാൽച്ചട്ട വീണുപോകുകയും ചെയ്യും. പണ്ടൊക്കെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ബട്ടൺസ് വെച്ചു കൊടുത്താലും അത് ഒന്ന് രണ്ട് ദിവസത്തിനകം പറിച്ചു കളയും. എന്നിട്ട് നിക്കറ് മുണ്ടുടുക്കുന്നതുപോലെ ഉടുത്തുകൊണ്ടുപോകും. രണ്ട് കുട്ടികൾ തമ്മിൽ കുസ്തി പിടിക്കുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ബട്ടൺസ് നഷ്ടപ്പെട്ട നിക്കർ ഒരു വിധത്തിൽ ഉടുത്തുവച്ചിരിക്കുന്ന പയ്യൻ ഒരു കൈ നിക്കറിലും മറ്റേ കൈ ഗുസ്തിക്കും ഉപയോഗിക്കും. ഇടയ്ക്കെങ്ങാനും അവൻ രണ്ട് കൈയും ഗുസ്തി പിടിക്കുവാൻ എടുത്തുപോയാൽ നിക്കർ ഉരിഞ്ഞുപോകും. ആകെ നാണക്കേടാകും. ഇത് കൊച്ചുകുട്ടികളുടെ കാര്യമാണെങ്കിൽ തന്നെ ഒരു വലിയ സത്യം നമുക്കിതിൽ നിന്നും പഠിക്കുവാൻ സാധിക്കുമില്ലേ? ഒരു കൊച്ചുകുട്ടിയുടെ കാര്യത്തിൽ ഇത് ഒരു രസമായിരിക്കും. എന്നാൽ ഒരു യുദ്ധത്തിൽ ഇത് രസമല്ല, ഗൌരവമുള്ള സംഗതിയാണ്. ശത്രുവിന്റെ മുൻപിൽ സത്യം അരയ്ക്ക് കെട്ടി നിൽക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നതാണ് സത്യം. എന്താണ് ആ സത്യം? അത് ദൈവവചനമാകുന്നു. ദൈവവചനത്തിന്റെ സത്യത്തിൽ പ്രവർത്തിക്കാതിരുന്നതിനാൽ പടയിൽ തോറ്റ നാണം കെട്ട ആയിരങ്ങളെ നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. ദൈവവചനം അതിന്റേതായ സത്യത്തിൽ അത് എഴുതിയിരിക്കുന്നതുപോലെ നൽകുവാൻ നമുക്കിന്ന് ആളുകളെ ആവശ്യമാണ്. ഇന്ന് അനേകം ആളുകൾ സാക്ഷ്യം നൽകുന്നത് നമുക്കറിയാം. തങ്ങളുടെ പഴയ ജീവിതത്തെക്കുറിച്ചും മണിക്കൂറുകൾ തന്നെ അവർ പറയും. അത് പുകഴ്ചയായിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യത്താൽ അരകെട്ടിയിട്ടുള്ള ആളുകളെ നമുക്കിന്ന് ആവശ്യമുണ്ട്. അവർ ദൈവത്തിന്റെ വചനം അറിയണം. വചനമെന്ന സത്യത്താൽ മറ്റെല്ലാ വസ്ത്രങ്ങളും ഉറപ്പാക്കി വേണം പടക്കളത്തിൽ ഇറങ്ങുവാൻ. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ വികാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനായി ചില സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് കൂട്ടായ്മകളിൽ കൂടിയിട്ട് വലിയ വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞു നടന്ന അനേകരെയും ഇന്ന് ഈ രംഗത്തെങ്ങും കാണാതിരിക്കുന്നതിന് കാരണം അവർ സത്യം അരയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നതത്രേ. യുദ്ധത്തിൽ അവർ തോറ്റു. അവർ നാണം കെട്ടു. അവരെയും കൊണ്ട് നടന്നവരും നാണം കെട്ടു. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലല്ല അവർ ഇറങ്ങിത്തിരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ ദൈവവചനത്തിന്റെ ബലത്തിലാകുന്നുവോ ശത്രുവിനോട് പോരാടുന്നത്? ഈ ആയുധങ്ങളിൽ ഓരോന്നും വാസ്തവത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. നാം സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുകയാണ്. നമ്മുടെ ഈ ലോക നടപ്പിൽ നാം ക്രിസ്തുവിനെ ധരിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ ധരിക്കുവാൻ പൗലോസ് നമ്മോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അവനാണ് സത്യമായിട്ടുള്ളവൻ. നാം അവനെ നമ്മുടെ ജീവിതത്തിൽ ധരിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്ത ഒരൊറ്റ സാക്ഷ്യവും പറയരുത്, പറയിപ്പിക്കരുത്. പല കൂട്ടായ്മകളിലും ആരാധനകളിലും ഈ സാക്ഷ്യം എന്ന് പറയുന്ന ചടങ്ങ് അന്യോന്യമുള്ള ഒരു മത്സരം പോലെയാകുന്നു. ആരാണ് കൂടുതൽ തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയുന്ന ലജ്ജാകരമായ അവസ്ഥ. വ്യക്തികളെ ഉയർത്തുന്ന വളരെയേറെ സാക്ഷ്യങ്ങൾ നാം കേൾക്കാറുണ്ട്. ഒരിക്കലും നാം സത്യമല്ലാത്തത് പറയുവാൻ തുനിയരുത്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് കവചത്തെക്കുറിച്ചാണ്. നീതി എന്ന കവചം ധരിച്ചും ഒരു വിശ്വാസിയുടെ നീതി ക്രിസ്തുവാകുന്നു. വിശ്വാസിയുടെ പ്രാവർത്തികമായ നീതിയെയും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. സ്വന്തം നീതി എന്ന കറപുരണ്ട തുണി കവചമായി ഉപയോഗമില്ലാത്തതാകുന്നു എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ അതിന്റെ അടിയിൽ ദൈവത്തോട് നിരന്നിട്ടുള്ള ഒരു ഹൃദയവും മനസാക്ഷിയും ആവശ്യമാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ ഒരു വിശ്വാസിയെ നിർത്തുവാൻ പര്യാപ്തമായിട്ടുള്ളത് ക്രിസ്തുവിന്റെ നീതി മാത്രമാണ്. എന്നാൽ വിശ്വാസിയെ കുറ്റം വിധിക്കാത്ത ഒരു ഹൃദയമാണ് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. യുദ്ധത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പാപമുണ്ടായിരിക്കുക എന്നുള്ളത് ശോചനീയമായ ഭയാനകമായൊരവസ്ഥയാണ്. ആ വിധത്തിൽ വിജയിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അപവാദി പിശാചാകുന്നു. എന്നാൽ ആത്മാവിന്റെ ശക്തിയിൽ ഒരു ദൈവീക ജീവിതം നയിക്കുന്നവരെ നിന്ദിക്കുവാൻ സാത്താന് കഴിയുകയില്ല എന്ന് നാം ഓർക്കണം. നാം ജീവിക്കുന്ന ജീവിതം ഒന്നുകിൽ സാത്താന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ സഹായകമായ കോട്ടയായിരിക്കും, അല്ലെങ്കിൽ നമ്മെ തോൽപ്പിക്കുവാൻ അവൻ എളുപ്പമാകത്തക്കവണ്ണം ആയിരിക്കും. സാത്താൻ ഒരു ദൈവപൈതലിനെ കുറ്റപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന്റെ നീതിയാണ് ഒരു വിശ്വാസിയെ അവന്റെ രക്ഷയെക്കുറിച്ച് ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായ നീതി ഇല്ലാതെ ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ നമ്മെ നീതിമാന്മാരാണെന്ന് എണ്ണിയ അവസ്ഥ മാത്രം നമ്മെ ആക്രമിച്ച് തോൽപ്പിക്കുവാൻ പിശാചിന് കൂടുതൽ അവസരമുണ്ടാക്കിക്കൊടുക്കുകയാണ്. അപ്പോൾ ക്രിസ്തു നമ്മെ നീതീകരിച്ചപ്പോഴത്തെ നീതിയുടെ ആ അവസ്ഥയും വേണം, ആ നീതിയും വേണം. ദൈനംദിന ജീവിതത്തിലെ നീതിയും ആവശ്യമാണ്. അല്ല എങ്കിൽ ശത്രുവിന്റെ ആക്രമണം ചങ്കിന് തന്നെ വന്നുകൊള്ളും. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ആയുധം സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. എഴുന്നേറ്റ് നിൽക്കുവാൻ ചെരുപ്പാവശ്യമാണല്ലോ. അത് അടിസ്ഥാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് നല്ല ഉറച്ച ഒരു അടിസ്ഥാനം ആവശ്യമാണ്. തയ്യാറെടുപ്പ് ഈ അടിസ്ഥാനത്തിന്മേലാണല്ലോ. ലോകത്തിൽ ക്രിസ്തുവാകുന്നു നമ്മുടെ അടിസ്ഥാനം. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. നാം ക്രിസ്തുവിലാണ്, അവിടെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. പാദരക്ഷ ധരിക്കേണ്ടത് വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. ശത്രുവിന്റെ ആക്രമണത്തിനെതിരെ ഉറച്ചു നിൽക്കണമെങ്കിൽ അവന്റെ പാദം ശരിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കണം. റോമൻ പടയാളി അടിവശം വലിയ മുട്ടുള്ള അണിയാൽ ഖചിതമായിരിക്കുന്നതും പാദവും കണങ്കാലും മൂടുന്നതുമായ പാദരക്ഷ ധരിച്ച് അതിനെ ചരടുകൊണ്ട് കെട്ടുമായിരുന്നു. ആക്രമണവേളകളിൽ ഇതുറപ്പുള്ള ഒരു പ്രതലമായി വർദ്ധിച്ചു വന്നു. ഒരുക്കം എന്നതിന്റെ മൂലപദത്തിന് ഉറപ്പുള്ള പ്രതലം എന്നാണ് പ്രഥമാർത്ഥം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന് പറയുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിനായുള്ള ഒരുക്കമല്ല, സുവിശേഷത്തിനു വേണ്ടി ഏതു വഴിയിൽ കൂടിയും മുന്നേറുവാനുള്ള ഒരുക്കമാണ് പ്രധാന വിഷയം. ഇനിയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവജനം ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഒരു വിശ്വാസിയുടെ ആയുധവർഗം ഒരു ആത്മീക ആയുധവർഗം ആകുന്നു. കാരണം നാം ഒരു ആത്മീക ശത്രുവിനെതിരായിട്ടാണ് പോരാടുന്നത്. ആ ആയുധവർഗത്തിൽ നാം നിൽക്കേണ്ടതുണ്ട്. ആ ആയുധവർഗം ക്രിസ്തുവാകുന്നു. അതെ, ജീവനുള്ള ക്രിസ്തു. തനിക്കുള്ളവരെ ദൈവം എപ്രകാരമാകുന്നു സംരക്ഷണം ചെയ്യുന്നതെന്ന് സാത്താൻ തന്നെ പറയുന്നതിനെക്കുറിച്ച് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. നീ അവന് അവന്റെ വീട്ടിന് അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ എന്ന്. താൻ നമുക്ക് തന്നിരിക്കുന്ന ആയുധവർഗത്തിൽ ദൈവം നമുക്കായി സംരക്ഷണം നൽകിയിരിക്കുന്നു. ഇവിടെ വായിക്കുന്ന എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട്. എല്ലാ ആയുധത്തെയും മറയ്ക്കുന്നതായിരുന്നു പരിച. അക്കാലത്ത് രണ്ടു തരം പരിചകളുണ്ടായിരുന്നു, വലിയ ഇനവും ചെറിയ ഇനവും. വൻപരിചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് 4 അടി നീളവും 2.5 അടി വീതിയും ഉണ്ടായിരുന്നതിനാൽ ശരീരം മുഴുവൻ മറയ്ക്കുവാൻ കഴിയുമായിരുന്നു. ഇത് ഏകദേശം ഒരു കഥകിനൊപ്പം വലിപ്പമുണ്ടായിരുന്നു. വലിയ കാലാൾപ്പടയുടെ പരിചയായിരുന്നു ഇത്. ഇതിന്റെ പിൻപിൽ ഒരു പടയാളി നിൽക്കുമ്പോൾ പൂർണമായും സുരക്ഷിതനായിരുന്നു. ക്രിസ്തു രക്ഷയിലേക്കുള്ള വാതിലും വെളിയിൽ നിന്നുള്ള ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്ന പരിചയം അഥവാ കഥകുമാകുന്നു. ഇതത്ര യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ലഭിക്കുന്ന ചിത്രം. ക്രിസ്തു രക്ഷയും സുരക്ഷിതത്വവുമാകുന്നു. വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് വിശ്വാസമാകുന്നു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തുപോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് നാം വായിക്കുന്നു. അതത്രേ രക്ഷ. സുരക്ഷിതത്വത്തിന്റെ കാര്യമോ? വിശ്വാസം നമ്മെ അവന്റെ കരങ്ങളിൽ സുരക്ഷിതരായി സൂക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയുമില്ല. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിചയയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതാണ്. അവനത് വേഗത്തിലും ഭയാനകവുമായി നമുക്ക് നേരെ എയ്യുകയാണ്. ഇന്നത്തെ മിസൈലുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ഈ തീയമ്പുകളാണ്. ആത്മാവിനെ ദുഷിപ്പിക്കുന്ന വിശ്വാസ സംഹിത, ദൈവത്തിലുള്ള അവിശ്വാസം, മനുഷ്യനിൽ നിന്നുള്ള വാക്ശരങ്ങൾ, സ്വയം, സംശയം, ഭയം, നിരാശ ആദിയായ അഗ്നിശരങ്ങൾ സാത്താൻ പ്രയോഗിക്കും. ബൈബിളിലെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കുണ്ടായിട്ടുള്ള സംശയങ്ങളെ ഞാൻ ഓർക്കുന്നു. ആ സംശയങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആകെ അസ്വസ്ഥനായിത്തീർന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ അംഗീകരിക്കുവാൻ എന്റെ ഈ ചെറിയ ബുദ്ധിക്ക് സാധിക്കാതെ വന്നപ്പോൾ ഇനിയും ഈ വേല വേണ്ട എന്നുപോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ കരുതിയ സമയം. അതേ സുഹൃത്തെ, ഒരു പൂർണ്ണസമയ സുവിശേഷ വേലക്കാരനായതിനു ശേഷം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന തീയമ്പുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ അമ്പുകൾ ഏറ്റു ഞാൻ പിടഞ്ഞു, എന്നാൽ അത് അധികം നീണ്ടു നിൽക്കാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വാസം എന്ന ആ പരിചയം എടുത്തുപയോഗിച്ചു. അത് മാത്രമേ എനിക്ക് സഹായകരമായിട്ടുണ്ടായിരുന്നുള്ളൂ. എത്ര ഉന്നതമായിട്ടുള്ള ചിന്തയല്ലേ. ഇനിയും അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രമാകുന്നു. ശിരസ്ത്രം തലയെ സംരക്ഷിക്കുന്നു. ദൈവം മനുഷ്യന്റെ മനസ്സിനോട് അപേക്ഷിക്കുന്നു, അവൻ മനുഷ്യന്റെ ഹൃദയത്തോട് അപേക്ഷിക്കുന്നു എന്നത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യന്റെ ബുദ്ധിയോടും അപേക്ഷിക്കുന്നു എന്നോർക്കണം. ദൈവവചനം ആദിയോടന്തം ദൈവം മനുഷ്യനോട് യുക്തി ഉപയോഗിച്ചിടപെടുന്നു. ഉദാഹരണത്തിന് യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. ഇനിയും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം, എന്നാൽ അവൻ നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. പൌലോസ് ഇവിടെ ഫെലിക്സിനോട് യുക്തിപൂർവ്വം സംസാരിച്ചു. അവൻ മനുഷ്യന്റെ ഹൃദയത്തോട് മാത്രമല്ല മനസ്സിനോടും വാദിച്ചു. ക്രിസ്തു ആകുന്നു പാപിയുടെ രക്ഷ, അതിലെ സകല മഹത്വവും ലഭിക്കേണ്ടത് അവനാണ്. അതെ, ആ ശിരസ്ത്രത്തിലെ ഖനി ക്രിസ്തുവാകുന്നു. വേറൊരു ലേഖനത്തിലും കൂടി രക്ഷയുമായുള്ള ബന്ധത്തിൽ ശിരസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 തെസലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ശിരസ് എല്ലാ നിയന്ത്രണങ്ങളുടെയും കേന്ദ്രമാണല്ലോ. ശിരസിനേൽക്കുന്ന മാരകമായ മുറിവ് ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഹൗവായെ പരാജയപ്പെടുത്തി മനുഷ്യജാതിയെ മുഴുവൻ കഷ്ടത്തിലാക്കിയതുപോലെ ഇന്നും സാത്താൻ ഒരു ദൈവവൈതലിന്റെ മനസ്സിനെയാണ് ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത്. ശിരസ്ത്രം കാണിക്കുന്നത് നമ്മുടെ മനസ്സ് ദൈവം നിയന്ത്രിക്കുന്നു എന്നത്രേ. ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ തലച്ചോറിന്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന തലച്ചോറില്ലാത്ത അനേകരുണ്ടെന്നുള്ളത് പരിതാപകരം തന്നെയാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ വളർച്ചയ്ക്കും സേവനത്തിനും വിജയത്തിനുമെല്ലാം അത്യന്താപേക്ഷിതമാണ് ഒരു വിശ്വാസിയുടെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ്. ദൈവം മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ സാത്താൻ ഒരു ദൈവവൈതലിനെ വഴിതെറ്റിക്കുവാൻ സാധിക്കില്ല. തന്റെ ബൈബിൾ പഠിക്കുകയും വചനത്തിലെ ഉപദേശങ്ങളുടെ അർത്ഥം പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതൽ എളുപ്പത്തിൽ വഴിവിട്ടുപോകുകയില്ല. ദൈവവചനം പഠിക്കാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം. അതെ, ഇത് ബുദ്ധിയുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് ചിന്തിച്ച് വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ കൂട്ടം. വികാരം കെട്ടടങ്ങുമ്പോൾ ആകെ വഴിതെറ്റിയ സ്ഥിതിയാണ് കാണുന്നത്. എന്നാൽ രക്ഷയെന്ന ശിരസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ദൈവവൈതലിന് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. ഇതുവരെ നാം കണ്ടതായ ആയുധങ്ങളെല്ലാം തന്നെ പ്രതിരോധത്തിനായിട്ടുള്ളവയായിരുന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം വ്യക്തിയുടെ മുൻഭാഗത്താവശ്യമായ ആയുധങ്ങൾ. അവന്റെ പിൻവശത്തെ സംരക്ഷിക്കുവാൻ ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്തിരിഞ്ഞോടുവാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ളവർ ശത്രുവിനാൽ വീഴ്ത്തപ്പെടും. പിൻപിൽ നിന്നും സംരക്ഷണം ഒന്നുമില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, പിന്തിരിയരുത്. ആപത്താണ്, തീയമ്പുണ്ട്, ശത്രു വെട്ടും. ഇനിയും ശത്രുവിനെ ആക്രമിക്കുവാനായി രണ്ട് ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തേത് ദൈവത്തിന്റെ വചനമാകുന്നു. അതെ, ആത്മാവിന്റെ വാളാണ് അത്. അതാണല്ലോ നാം വായിക്കുന്നത്. എബ്രായർ 4:12 നാം വായിക്കുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനം ക്രിസ്തുവാകുന്നു. അവന്റെ പരീക്ഷയുടെ സമയത്ത് സാത്താനെ നേരിടുവാൻ ക്രിസ്തു ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചു. അതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിശക്തമായ ആയുധമാണ് ദൈവത്തിന്റെ വചനം. ശത്രുവിനെ ആക്രമിക്കുവാനുള്ള നമ്മുടെ രണ്ടാമത്തെ ആയുധം പ്രാർത്ഥനയാകുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പലചരക്ക് കടയിൽ ചെന്ന് ലിസ്റ്റ് കൊടുക്കുന്നതുപോലെ അല്ല എന്നോർക്കണം. ഇവിടുത്തെ അർത്ഥം താങ്കളും ഞാനും നമ്മുടെ ശത്രുവിനെ മനസ്സിലാക്കി ആത്മീക ശക്തിക്കുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക എന്നത്രേ. ആത്മീകമായതിനുവേണ്ടി നാം ദൈവത്തെ ആശ്രയിക്കുക, അതായത് നാം ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറയണമെന്ന്. പ്രാർത്ഥനയും യാചനയും തമ്മിൽ പൌലോസ് ഇവിടെ വേർതിരിക്കുന്നു. പ്രാർത്ഥന പൊതുവായിട്ടുള്ളതാണ്, യാചന പ്രത്യേകമായിട്ടുള്ളതും. ഫലവത്തായ പ്രാർത്ഥനകളെല്ലാം ആത്മാവിലായിരിക്കേണ്ടതാണ്. എല്ലാ ആയുധവും ധരിച്ചാലും പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് ഞാൻ ചുരുക്കത്തിൽ അങ്ങ് പറയട്ടെ. വിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതം തകർത്താൽ സാത്താൻ ജയിച്ചു എന്നർത്ഥം. വിശ്വാസികൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. 19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൌലോസ് ഇപ്പോൾ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ ലേഖനത്തിന്റെ ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ അവൻ വ്യക്തിപരമായ വശത്തേക്ക് തിരിയുന്നു. അവൻ റോമയിൽ ഒരു തടവുകാരനായിരുന്നു. ജഡത്തിലൊരു ശൂലത്താൽ അവൻ കഷ്ടപ്പെട്ടിരുന്നു. എത്ര വലിയ ശാരീരിക പ്രശ്നങ്ങളെയാണ് അവൻ അഭിമുഖീകരിച്ചിരുന്നത്! എന്നാൽ അവയ്ക്കൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ ആവശ്യപ്പെടുന്നില്ല. ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിക്കെട്ടുവാൻ തന്റെ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കുവാനല്ല അവൻ ആവശ്യപ്പെടുന്നത്. പിന്നെയോ, സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ തനിക്ക് സാധിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ പറയുന്നു. തന്നെ തന്നെ പൌലോസ് വിശേഷിപ്പിക്കുന്നത് ചങ്ങല ധരിച്ച സ്ഥാനാപതി എന്നാണ്. ആത്മീക പോരാട്ടത്തെക്കുറിച്ച് പൌലോസ് എഴുതിക്കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ അവൻ കാണുന്നത് താൻ എഴുതുന്ന സമയത്ത് തന്നെ ശത്രുവിന്റെ കടന്നാക്രമണമാകുന്നു. എന്നാൽ താൻ നിരാശനല്ല, ഇപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ചാണ് അവന്റെ ചിന്ത. ഞാൻ എങ്ങനെയിരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. എഫേസ്യർക്ക് പൌലോസ് എഴുതിയ ലേഖനം എഫേസ്യയിലെ വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല തിഹിക്കോസ് ചെയ്തത്. പിന്നെയോ, പൌലോസിന്റെ അവസ്ഥയെക്കുറിച്ച് നേരിട്ടൊരു വിവരണവും തിഹിക്കോസ് നൽകി. ആദിമസഭയിലെ അനേകം വിശുദ്ധന്മാരുടെ ഒരു ഉത്തമ ഉദാഹരണമാകുന്നു തിഹിക്കോസ്. അവൻ എഫസോസിലെ സഭയിലെ ശുശ്രൂഷകനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൌലോസിന് അവനിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി എന്ന് പറയുന്നു. തുടർന്ന് ആശീർവാദത്തോടെ പൌലോസ് ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നു. 23-24 വാക്യങ്ങൾ, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. പൌലോസിന്റെ സ്വന്തം അന്തിമ ഗാനം നാം വായിക്കുന്നത് 2 തിമൊഥെയൊസ് 4:6-8 വരെയാണ്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർവൊരുതു ഓട്ടം തികച്ച് വിശ്വാസം കാത്തിനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചേവർക്കും കൂടെയെന്ന് താൻ ക്രിസ്തുവിന്റെ എത്ര നല്ലൊരു പടയാളിയാകുന്നു എന്ന് പൌലോസ് തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. തനിക്ക് എത്ര നല്ല ഒരു പ്രതിഫലമാകുന്നു ലഭിക്കുവാൻ പോകുന്നതെന്നും പൌലോസ് വ്യക്തമാക്കി. രണ്ട് വിധത്തിലുള്ള ഒരു ആശീർവാദത്തോടെ പൌലോസ് അവസാനിപ്പിക്കുന്നു. സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ മിക്കവാറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമാധാനം, സ്നേഹം, വിശ്വാസം, കൃപ. പ്രത്യാശ ഇവിടെ പറഞ്ഞിട്ടില്ല, കാരണമുണ്ട്. ഒരു വിശ്വാസിയെ സ്വർഗത്തിലായിട്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമല്ലേ. ഈ ലേഖനം പഠിക്കുവാൻ നമുക്ക് സാധിച്ചത് തന്നെ എത്ര ഉന്നതമായിട്ടുള്ള ഒരവസ്ഥ. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, കഴിഞ്ഞ ചില ആഴ്ചകളായി ഈ എഫ്എസ് ലേഖനം പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്നതായ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി സ്തോത്രം. അതിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവെ. അവിടുത്തെ വചനം എത്ര ശക്തമാകുന്നു എന്ന് ഈ പഠനത്തിലൂടെ വീണ്ടും കാണിച്ചു തന്നതിനായി സ്തോത്രം. വചനം ശ്രദ്ധിച്ചതായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് വളരെ ശക്തനായ ഒരു ശത്രുവിനോടാകുന്നു എന്ന് ഇന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ ആരും അതിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഓരോരുത്തരെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, പരവിനായ്ക്കൻ വ വചനം പൊന്നി ഒരുങ്ങി നിന്നുപോകും.